എആർഎൻ ന്യൂസ് സെന്ററിൽ നിന്നും വാർത്തകളുമായി ഫസ്ലു. മഹാരാഷ്ട്രയിൽ ഇന്ന് 18,056 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതോടെ മഹാരാഷ്ട്രയിൽ ആകെ രോഗബാധിതരുടെ എണ്ണം 13,39,232 ആയി. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ മഹാരാഷ്ട്രയിൽ 380 പേരാണ് അസുഖം ബാധിച്ച് മരിച്ചത്. ഇതോടെ മഹാരാഷ്ട്രയിലെ ആകെ കോവിഡ് മരണം 35,571 ആയി ഉയരുകയും ചെയ്തിട്ടുണ്ട്. കർണാടകയിൽ ഇന്ന് 9,543 പേർക്ക് രോഗം റിപ്പോർട്ട് ചെയ്തു. ഇതോടെ കർണാടകയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 5,75,566 ആയി ഉയർന്നു. 79 പേർ കൂടി മരിച്ചതോടെ കർണാടകയിലെ കോവിഡ് മരണസംഖ്യ 8,582 ആണ്. ആന്ധ്രയിൽ ഇന്ന് 6,923 പേർക്ക് രോഗം ബാധിച്ചു. 45 പേർ മരിക്കുകയും ചെയ്തു. 6,75,674 പേർക്ക് ആന്ധ്രയിൽ ഇതുവരെ രോഗം സ്ഥിരീകരിച്ചു. 5,798 ആണ് ആന്ധ്രയിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ സംഖ്യയെന്നും ആന്ധ്ര ആരോഗ്യ മന്ത്രാലയം പറയുന്നുണ്ട്. തമിഴ്നാട്ടിൽ ഇന്ന് 5,791 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 80 പേർ മരിക്കുകയും ചെയ്തു. ഇതോടെ തമിഴ്നാട്ടിൽ കോവിഡ് രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 5,80,808 ആയി ഉയർന്നു. 9,313 ആണ് തമിഴ്നാട്ടിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം. അതേസമയം കേരളത്തിൽ ഇന്ന് 7,445 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. കോഴിക്കോട് ജില്ലയിൽ 956, എറണാകുളത്ത് 924, മലപ്പുറത്ത് 915, തിരുവനന്തപുരത്ത് 853, കൊല്ലം ജില്ലയിൽ 690, തൃശൂരിൽ 573, പാലക്കാട് 488, ആലപ്പുഴയിൽ 476, കോട്ടയം 426, കണ്ണൂർ ജില്ലയിൽ 332, പത്തനംതിട്ടയിൽ 263, കാസർഗോഡ് ജില്ലയിൽ 252, വയനാട് 172, ഇടുക്കി ജില്ലയിൽ 125 എന്നിങ്ങനെയാണ് കോവിഡ് ബാധിതരുടെ ജില്ല തിരിച്ചുള്ള കണക്ക്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 62 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 309 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലെത്തിയവരാണ്. അതേസമയം 6,404 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. അതിൽ തന്നെ 561 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 97 ആരോഗ്യ പ്രവർത്തകർക്കും സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചിട്ടുണ്ട്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 3,391 പേരുടെ പരിശോധനാ ഫലമാണ് ഇപ്പോൾ നെഗറ്റീവായിട്ടുള്ളത്. 21 പേർ കൂടി കോവിഡ് ബാധിച്ച് മരിച്ചതോടെ കേരളത്തിലെ കോവിഡ് മരണസംഖ്യ 677 ആയി ഉയരുകയും ചെയ്തിട്ടുണ്ട്. കോവിഡ് പ്രതിരോധത്തിൽ കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത രീതിയിലുള്ള അനുസരണക്കേടാണ് സംഭവിച്ചതെന്നും ആയിരങ്ങൾ മരിച്ചു വീഴാൻ തുടങ്ങിയാൽ എല്ലാം പൂട്ടിയിടുകയല്ലാതെ മറ്റ് മാർഗമുണ്ടാകില്ലെന്നും സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ മുന്നറിയിപ്പ് നൽകുന്നു. വരും ദിവസങ്ങൾ കേരളത്തിന് ഏറെ നിർണായകമാണ്. 60 വയസ്സിന് മുകളിലുള്ളവരെ മരിക്കൂ, ചെറുപ്പക്കാർക്ക് പ്രശ്നമല്ല എന്ന ചിന്ത ചിലർക്കെങ്കിലുമുണ്ട്. എന്നാൽ മരിച്ചവരിൽ 28% പേരും ചെറുപ്പക്കാരാണെന്നും ആരോഗ്യ വകുപ്പ് മന്ത്രി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രതിഷേധങ്ങൾക്കിടെ പാർലമെന്റ് പാസാക്കിയ കാർഷിക ബില്ലിന് ഇന്ന് രാഷ്ട്രപതി അംഗീകാരം നൽകി. ബില്ലിനെതിരെ രാജ്യവ്യാപക കർഷക പ്രക്ഷോഭവും പ്രതിപക്ഷ പ്രതിഷേധവും തുടരുകയാണ്. രാജ്യസഭയിൽ ചട്ടം ലംഘിച്ചാണ് ബിൽ പാസാക്കിയതെന്നും ബിൽ തിരിച്ചയക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷം രാഷ്ട്രപതിക്ക് നിവേദനം നൽകിയെങ്കിലും അതെല്ലാം അവഗണിച്ച് 3 ബില്ലിലും രാഷ്ട്രപതി ഒപ്പുവയ്ക്കുകയായിരുന്നു. പാർലമെന്റ് പാസാക്കിയ കാർഷിക ബിൽ കർഷകരെ സ്വയം പര്യാപ്തരാക്കുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത്. പ്രാദേശിക ഭരണകൂടങ്ങളുടെ നിയന്ത്രണത്തിലുള്ള വിപണികൾക്ക് പുറത്ത് യഥേഷ്ടം കർഷകർക്ക് ഉൽപ്പന്നങ്ങൾ വിൽക്കാനാകും. കോർപ്പറേറ്റ് കമ്പനികൾക്ക് ഉൾപ്പെടെ കർഷകരുമായി കരാർ ഉണ്ടാക്കി കൃഷി നടത്താനും അവസരമൊരുങ്ങുമെന്നാണ് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നത്. ബാബരി മസ്ജിദ് തകർത്തതുമായി ബന്ധപ്പെട്ട കേസിൽ ലഖ്നൌവിലെ പ്രത്യേക കോടതി ഈ മാസം 30 വിധി പറയും. ഈ സാഹചര്യത്തിൽ സുരക്ഷ ശക്തമാക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രാലയം എല്ലാ സംസ്ഥാനങ്ങൾക്കും നിർദ്ദേശം നൽകി. സാമുദായിക സൌഹാർദ്ദത്തിന് ഭീഷണിയുണ്ടാകുന്ന സംഭവങ്ങൾക്കെതിരെ കർശന ജാഗ്രത പാലിക്കണം. ദേശവിരുദ്ധ ശക്തികളുടെ ആക്രമണത്തിന് സാധ്യതയുണ്ടെന്നാണ് ആഭ്യന്തര മന്ത്രാലയം പറയുന്നത്. ബാബരി മസ്ജിദ് തകർത്തതുമായി ബന്ധപ്പെട്ട കേസിൽ ബിജെപി നേതാക്കളായ എൽ കെ അദ്വാനി, മുരളി മനോഹർ ജോഷി, ഉമാഭാരതി, കല്യാൺ സിംഗ് അടക്കമുള്ളവർ കോടതിയിൽ ഹാജരാകണം എന്നാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. സ്ത്രീകൾക്കെതിരെ അപകീർത്തികരമായ വീഡിയോ പ്രചരിപ്പിച്ചയാളെ കയ്യേറ്റം ചെയ്തുവെന്ന പരാതിയിൽ ഡബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. വിവാദ വീഡിയോകൾ അപ്ലോഡ് ചെയ്ത യൂട്യൂബ് ബ്ലോഗർ വിജയ് പി നായർ നൽകിയ പരാതിയിലാണ് ഭാഗ്യലക്ഷ്മിക്കും സംഘത്തിനുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിക്രമിച്ച് കടക്കൽ, ഭീഷണി, കയ്യേറ്റം ചെയ്യൽ, മോഷണം എന്നീ വകുപ്പുകൾ ചേർത്താണ് ഭാഗ്യലക്ഷ്മിക്കും സംഘത്തിനുമെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഭാഗ്യലക്ഷ്മിയും സംഘവും തന്നെ മർദ്ദിച്ചതിൽ പരാതിയില്ലെന്നും തെറ്റ് മനസ്സിലായെന്നുമായിരുന്നു വിജയ് പി നായർ ഇന്നലെ മാധ്യമങ്ങളോടും പോലീസിനോടും പറഞ്ഞിരുന്നത്. പിന്നീട് അർദ്ധരാത്രിയോടെ ഇയാൾ പരാതിയുമായി പോലീസിനെ സമീപിക്കുകയായിരുന്നു. യൂട്യൂബ് വീഡിയോയിലൂടെ സ്ത്രീകളെ അവഹേളിച്ച വിജയ് പി നായരെ കയ്യേറ്റം ചെയ്തതിൽ മലയാള സിനിമയിലെ സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്ക ഭാഗ്യലക്ഷ്മിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ഭാഗ്യലക്ഷ്മി ചെയ്ത സംഭവം നിഷ്ക്രിയമായ നിയമവ്യവസ്ഥയുടെ കരണത്തേറ്റ അടിയാണെന്നായിരുന്നു ഫെഫ്ക പ്രതികരിച്ചത്. ഭാഗ്യലക്ഷ്മിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുത്ത പോലീസ് നടപടിയിലും സംഘടന പ്രതിഷേധം അറിയിച്ചു. സ്ത്രീകളെ അപമാനിച്ച് യൂട്യൂബ് വീഡിയോ ഇട്ടവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നായിരുന്നു ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജയുടെ പ്രതികരണം. വിജയ് പി നായർക്കെതിരായ പരാതികളിൽ കൂടുതൽ അന്വേഷണം നടത്തും. സോഷ്യൽ മീഡിയയിലൂടെ സ്ത്രീകളെ അപമാനിച്ചാൽ സർക്കാർ നോക്കി നിൽക്കില്ലെന്നും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. കെ മുരളീധരൻ KPCCയുടെ പ്രചാരണ സമിതി അധ്യക്ഷ സ്ഥാനം രാജിവച്ചു. സോണിയാഗാന്ധിക്ക് കത്തയച്ചാണ് സ്ഥാനമൊഴിയുന്ന കാര്യം കെ മുരളീധരൻ അറിയിച്ചത്. എന്നാൽ KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ്, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള നേതാക്കളെ അറിയിക്കാതെയാണ് മുരളീധരൻ സോണിയാഗാന്ധിക്ക് കത്ത് നൽകിയതെന്നും റിപ്പോർട്ടുകളുണ്ട്. ബെന്നി ബെഹനാൻ UDFന്റെ കൺവീനർ സ്ഥാനം രാജിവച്ചു. ഉമ്മൻചാണ്ടി ആവശ്യപ്പെടാതെ തന്നെയാണ് താൻ സ്ഥാനം രാജിവച്ചിട്ടുള്ളതെന്ന് ബെന്നി ബെഹനാൻ പറഞ്ഞു. സൌഹാർദ്ദപരമായ ഒഴിഞ്ഞുപോക്കാണിതെന്നും ബെന്നി ബെഹനാൻ കൊച്ചിയിൽ വിശദീകരിച്ചു. കേരള കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയും ചങ്ങനാശ്ശേരി MLA CF തോമസ് അന്തരിച്ചു. 81 വയസ്സായിരുന്നു. കേരള കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളും നിലവിൽ പാർട്ടിയുടെ ഡെപ്യൂട്ടി ചെയർമാനുമാണ്. KSUവിലൂടെയാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചത്. തുടർന്ന് 1964 കേരള കോൺഗ്രസിൽ ചേർന്നു. ചങ്ങനാശ്ശേരി SD കോളേജിൽ അധ്യാപകനായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. 1980, 1982, 1987, 1991, 1996, 2001, 2016, 2016 വർഷങ്ങളിൽ ചങ്ങനാശ്ശേരി മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച് വിജയിച്ച് നിയമസഭയിലെത്തി. 2001-2006 കാലഘട്ടത്തിൽ UDF മന്ത്രിസഭയിൽ ഗ്രാമവികസന വകുപ്പ് മന്ത്രിയായിരുന്നു. KM മാണി പാർട്ടി ലീഡറായ കാലഘട്ടം മുതൽ കേരള കോൺഗ്രസ് ചെയർമാൻ സ്ഥാനം CF തോമസ് ആണ് വഹിച്ചിരുന്നത്. 2010 മാണി ഗ്രൂപ്പും ജോസഫ് ഗ്രൂപ്പും ലയിച്ചപ്പോഴാണ് പാർട്ടി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറിയത്. ലയനത്തിന് പിന്നാലെ മാണി പാർട്ടി ചെയർമാനും PJ ജോസഫ് വർക്കിംഗ് ചെയർമാനുമായി. അതിനുശേഷം CF തോമസ് കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാനായി പ്രവർത്തിച്ചു വരികയായിരുന്നു. കേരള കോൺഗ്രസിലെ പിളർപ്പിന് പിന്നാലെ അദ്ദേഹം ജോസഫ് പക്ഷത്തേക്ക് മാറുകയും ചെയ്തിരുന്നു. ബോളിവുഡ് താരങ്ങളായ ദീപിക പദുക്കോൺ, സാറ അലിഖാൻ, ശ്രദ്ധ കപൂർ എന്നിവരുടെ മൊബൈൽ ഫോൺ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ പിടിച്ചെടുത്തു. ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് ഇവരെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു. 5 ഉദ്യോഗസ്ഥരടങ്ങിയ സംഘം 2 റൌണ്ടായി 5 മണിക്കൂർ സമയമാണ് ദീപിക പദുക്കോണിനെ ചോദ്യം ചെയ്തിരുന്നത്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഷാർജയിൽ ഇന്ന് നടന്ന കളിയിൽ രാജസ്ഥാൻ റോയൽസ് 4 വിക്കറ്റിന് വിജയിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത കിങ്സ് ഇലവൻ പഞ്ചാബ് 2 വിക്കറ്റ് നഷ്ടത്തിൽ 223 റൺസാണ് സ്കോർ ചെയ്തിരുന്നത്. എന്നാൽ 3 പന്ത് ബാക്കി നിൽക്കെ 6 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ രാജസ്ഥാൻ റോയൽസ് ടീം വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു. രാജസ്ഥാൻ നിരയിൽ സഞ്ജു സാംസൺ 42 പന്ത് നേരിട്ട് 4 ബൌണ്ടറിയും 7 സിക്സറും സഹിതം 85 റൺസുമായി ടോപ് സ്കോററായി. സ്റ്റീവ് സ്മിത്ത് 50 റൺസാണ് സ്കോർ ചെയ്തിരുന്നത്. രാഹുൽ ടെവാറ്റിയ 31 പന്ത് നേരിട്ട് 53 റൺസാണ് രാജസ്ഥാൻ റോയൽസ് ടീമിന് വേണ്ടി സ്കോർ ചെയ്തിരുന്നത്. നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത കിങ്സ് ഇലവൻ പഞ്ചാബിന് വേണ്ടി ഓപ്പണർ മായങ്ക് അഗർവാൾ സെഞ്ചുറി തികച്ചിരുന്നു. 50 പന്തിൽ 10 ബൌണ്ടറിയും 7 സിക്സറും സഹിതം 106 റൺസ് എടുത്തായിരുന്നു മായങ്ക് അഗർവാളിന്റെ മടക്കം. ലോകേഷ് രാഹുൽ പഞ്ചാബ് ടീമിന് വേണ്ടി 54 പന്തിൽ നിന്ന് 69 റൺസാണ് സ്കോർ ചെയ്തിരുന്നത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. കൂടുതൽ വാർത്തകൾ നാളെ രാവിലെ 7 മണിക്ക്. സ്റ്റേ വിത്ത്.